ഓം ശാന്തി. 22/4/2024 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേയൊരു ബാബയാണ്. ബാബയെപ്പോലെ നിഷ്കാമ സേവനം ചെയ്യാൻ മറ്റാർക്കും സാധിക്കില്ല. ചോദ്യം: പുതിയ ലോകം സ്ഥാപിക്കുന്നതിനായി ബാബയ്ക്ക് ഏതൊരു പരിശ്രമമാണ് ചെയ്യേണ്ടി വരുന്നത്? ഉത്തരം: തീർത്തും അജാമിലന് സമാനമായ പാപികളെ വീണ്ടും ലക്ഷ്മി നാരായണന്മാരെ പോലുള്ള പുണ്യദേവതയാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമം ബാബയ്ക്ക് ചെയ്യേണ്ടി വരുന്നു. നിങ്ങൾ കുട്ടികളെ ദേവതയാക്കി മാറ്റാൻ ബാബ പരിശ്രമിക്കുന്നു. ബാക്കി സർവാത്മാക്കളെയും ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാവർക്കും തന്റെ കർമ്മ കണക്കുകളെ തീർപ്പാക്കി യോഗ്യരായി മാറി തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഗീതം: ഈ പാപത്തിന്റെ ലോകത്തിൽ നിന്നും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ, ഗീതം കേട്ടോ? കുട്ടികൾക്കറിയാം, ഇത് പാപത്തിന്റെ ലോകമാണ്. പുതിയ ലോകം പുണ്യത്തിന്റെ ലോകമാണ്. അവിടെ പാപം ഉണ്ടാകില്ല. അത് രാമരാജ്യമാണ്. ഇത് രാവണരാജ്യവും. ഈ രാവണരാജ്യത്തിൽ എല്ലാവരും പതിതരും ദുഃഖികളുമാണ്. അതിനാലാണ് വിളിക്കുന്നത്, അല്ലയോ പതിത പാവന, വന്ന് ഞങ്ങളെ പാവനമാക്കൂ എന്ന്. എല്ലാ ധർമ്മത്തിലുള്ളവരും വിളിക്കുന്നുണ്ട്, ഓ ഗോഡ് ഫാദർ, വന്ന് ഞങ്ങളെ രക്ഷിക്കൂ, വഴികാട്ടി ആകൂ. ബാബ വരുമ്പോൾ സൃഷ്ടിയിൽ ഏതെല്ലാം ധർമ്മങ്ങളുണ്ടോ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകും. ഈ സമയത്ത് എല്ലാവരും രാവണരാജ്യത്തിലാണ്. എല്ലാ ധർമ്മത്തിലുള്ളവരെയും തിരിച്ച് ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകും. എല്ലാവരുടെയും വിനാശമുണ്ടാകണം. ബാബ ഇവിടെ വന്ന് കുട്ടികളെ സുഖധാമത്തിലേക്ക് പോകുന്നതിന് യോഗ്യരാക്കി മാറ്റുകയാണ്. എല്ലാവരുടെയും മംഗളം ചെയ്യുകയാണ്. അതിനാൽ ഒരാളെ മാത്രമാണ് സർവരുടെയും സദ്ഗതി ദാതാവ്, സർവരുടെയും മംഗളം ചെയ്യുന്നവർ എന്ന് പറയുന്നത്. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോകണം. എല്ലാ ധർമ്മത്തിലുള്ളവർക്കും ശാന്തിധാമം അല്ലെങ്കിൽ നിർവാണധാമത്തിലേക്ക് പോകണം. അവിടെയാണ് എല്ലാ ആത്മാക്കളും ശാന്തമായി ഇരിക്കുന്നത്. രചയിതാവായ പരിധിയില്ലാത്ത ബാബയാണ് വന്ന് എല്ലാവർക്കും മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നത്. അതിനാൽ ആ ഒരേയൊരു ഗോഡ് ഫാദറിന്റെ മഹിമയാണ് ചെയ്യേണ്ടത്. ആരാണോ വന്ന് എല്ലാവരുടെയും സേവനം ചെയ്യുന്നത്, അവരെയാണ് ഓർമ്മിക്കേണ്ടത്. ബാബ സ്വയം മനസ്സിലാക്കി തരുന്നു, ഞാൻ ദൂരദേശമായ പരംധാമത്തിൽ വസിക്കുന്നവനാണ്. ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ആദി സനാതന ദേവീദേവതാ ധർമ്മം ഇപ്പോൾ ഇല്ല. അതിനാലാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ വന്ന് മുഴുവൻ കുട്ടികളെയും തിരികെ കൊണ്ടുപോകും. ഇപ്പോൾ ഹിന്ദു എന്നത് ഒരു ധർമ്മമല്ല. സത്യത്തിൽ അത് ദേവീദേവതാ ധർമ്മമാണ്. പക്ഷേ പവിത്രമല്ലാത്തതിനാൽ സ്വയം ദേവത എന്ന് പറയുന്നതിനു പകരം ഹിന്ദു എന്ന് പറയുന്നു. ഹിന്ദു ധർമ്മത്തിന്റെ സ്ഥാപകനായി ആരും തന്നെയില്ല. ഗീത സർവശാസ്ത്ര ശിരോമണിയാണ്. അത് ഭഗവാനാൽ ഉച്ചരിക്കപ്പെട്ടതാണ്. ഭഗവാൻ എന്ന് ഒരാളെ മാത്രമാണ് വിളിക്കുന്നത്, ഗോഡ് ഫാദറിനെ. കൃഷ്ണനെയോ ലക്ഷ്മി നാരായണനെയോ ഗോഡ് ഫാദർ എന്നോ പതിത പാവനനെന്നോ വിളിക്കില്ല. അവർ രാജാവും റാണിയുമാണ്. അവരെ ഇങ്ങനെയാക്കി മാറ്റിയത് ആരാണ്? ബാബ. ബാബ ആദ്യം പുതിയ ലോകം രചിക്കുന്നു. അവർ ഇതിന്റെ അധികാരികളാകുന്നു. എങ്ങനെയാണ് ആയത് ഇതൊരു മനുഷ്യനും അറിയില്ല. വലിയ വലിയ ലക്ഷാധിപതികൾ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു. അവരോട് ചോദിക്കണം, ഇവർ ഈ വിശ്വരാജ്യം എങ്ങനെയാണ് പ്രാപ്തമാക്കിയത്? എങ്ങനെ അധികാരിയായി? ഒരിക്കലും ആർക്കും പറയാൻ സാധിക്കില്ല. ഇത്രയും ശ്രേഷ്ഠമായ ഫലം ലഭിക്കാൻ ഇവർ എന്ത് കർമ്മമാണ് ചെയ്തത്? ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ നിങ്ങളുടെ ധർമ്മം മറന്നിരിക്കുന്നു. ആദി സനാതന ദേവീദേവതാ ധർമ്മം അറിയാത്തത് കാരണം മറ്റ് ധർമ്മങ്ങളിലേക്ക് പരിവർത്തനപ്പെട്ടു. അവർ തന്റെ ശരിയായ ധർമ്മത്തിലേക്ക് തിരിച്ചുവരും. ആരാണോ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളത്, അവർ വീണ്ടും തന്റെ ധർമ്മത്തിലേക്ക് വരും. ക്രിസ്തു ധർമ്മത്തിലുള്ളവരാണെങ്കിൽ വീണ്ടും ക്രിസ്തു ധർമ്മത്തിലേക്ക് തിരിച്ചുവരും. ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ തൈ നട്ടുകൊണ്ടിരിക്കുകയാണ്. ആര് ഏത് ധർമ്മത്തിലേതാണോ അവർക്ക് ആ ധർമ്മത്തിലേക്ക് തന്നെ വരണം. ഇത് വൃക്ഷമാണ്. ഇതിനു പ്രധാനമായി 3 ശാഖകളുണ്ട്. പിന്നീട് അതിൽ നിന്നും അഭിവൃദ്ധി ഉണ്ടാകുന്നു. മറ്റാർക്കും ഈ അറിവ് നൽകാൻ സാധിക്കില്ല. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ധർമ്മത്തിലേക്ക് വരൂ. ചിലർ പറയുന്നു, ഞാൻ സന്യാസ ധർമ്മത്തിലേക്ക് പോവുകയാണ്. രാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനാണ്. ഇപ്പോൾ അത് നിവൃത്തി മാർഗമാണ്. നിങ്ങൾ പ്രവൃത്തി മാർഗത്തിലുള്ളവരാണ്. ഗൃഹസ്ഥ മാർഗത്തിലുള്ളവർക്ക് എങ്ങനെ നിവൃത്തി മാർഗത്തിലുള്ളവരുടെ ശിഷ്യരാകാൻ സാധിക്കും? നിങ്ങൾ ആദ്യം പ്രവൃത്തി മാർഗത്തിൽ പവിത്രമായിരുന്നു. പിന്നീട് രാവണനിലൂടെ നിങ്ങൾ അപവിത്രമായി മാറി. ഈ കാര്യങ്ങൾ ബാബ മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിലുള്ളവരാണ്. നിങ്ങൾക്ക് ഭക്തിയും ചെയ്യണം. ബാബ വന്ന് ഭക്തിയുടെ ഫലമായി സദ്ഗതി നൽകുന്നു. ധർമ്മമാണ് ശക്തി എന്ന് പറയാറുണ്ട്. ബാബ ധർമ്മം സ്ഥാപിക്കുകയാണ്. നിങ്ങൾ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരി ആകുന്നു. ബാബയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ശക്തിയാണ് ലഭിക്കുന്നത്? ഒരേ ഒരു സർവശക്തിവാനായ ബാബയാണ് വന്ന് എല്ലാവർക്കും സദ്ഗതി നൽകുന്നത്. ബാക്കി ആർക്കും തന്നെ സദ്ഗതി നൽകാനും സാധിക്കില്ല, നേടാനും സാധിക്കില്ല. ഇവിടെ തന്നെ വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. തിരിച്ചു പോകാൻ ആർക്കും സാധിക്കില്ല. ബാബ പറയുന്നു, ഞാൻ സർവധർമ്മങ്ങളുടെയും സേവാധാരിയാണ്. വന്ന് എല്ലാവർക്കും സദ്ഗതി നൽകുന്നു. സദ്ഗതി എന്ന് പറയുന്നത് സത്യയുഗത്തെയാണ്. മുക്തി ശാന്തിധാമത്തിലാണ്. അപ്പോൾ ആരാണ് ഏറ്റവും വലുത്? അച്ഛൻ പറയുന്നു, അല്ലയോ ആത്മാക്കളെ, നിങ്ങളെല്ലാവരും സഹോദരങ്ങളാണ്. എല്ലാവർക്കും ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നു. വന്ന് എല്ലാവരെയും അവരവരുടേതായ സെക്ഷനിലേക്ക് തിരിച്ചു പോകുന്നതിന് യോഗ്യരാക്കി മാറ്റുന്നു. യോഗ്യരായി മാറുന്നില്ലെങ്കിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നു. കണക്കുകളെല്ലാം തീർപ്പാക്കിയ ശേഷമാണ് തിരിച്ചു പോകുന്നത്. അതാണ് ശാന്തിധാമം. ശേഷമുള്ളതാണ് സുഖധാമം. ബാബ പറയുന്നു, ഞാൻ വന്ന് പുതിയ ലോകം സ്ഥാപിക്കുകയാണ്. ഇതിൽ പരിശ്രമിക്കേണ്ടി വരുന്നു. തീർത്ഥം അജാമിലന് സമാനമായ പാപികളെ ഇങ്ങനെയുള്ള ദേവീദേവതകളാക്കി മാറ്റുന്നു. നിങ്ങൾ വാമമാർഗത്തിലേക്ക് എപ്പോൾ പോയോ അപ്പോൾ മുതൽ നിങ്ങൾ പടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ 84 ജന്മങ്ങളുടെ ഏണിപ്പടി താഴേക്ക് ഇറങ്ങാനുള്ളത് തന്നെയാണ്. സതോ പ്രധാനത്തിൽ നിന്നും സതോ രജോ തമോ. ഇപ്പോൾ ഇതാണ് സംഗമം. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ ഒരേ ഒരു പ്രാവശ്യമാണ്. ഞാൻ ഇബ്രാഹിമിന്റെയോ അല്ലെങ്കിൽ ബുദ്ധന്റെയോ ശരീരത്തിലല്ല വരുന്നത്. ഞാൻ പുരുഷോത്തമ സംഗമയുഗത്തിലാണ് വരുന്നത്. ഇപ്പോൾ പറയുന്നു, ബാബയെ ഫോളോ ചെയ്യൂ. ബാബ പറയുന്നു, നിങ്ങൾ സർവാത്മാക്കളും എന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാപം യോഗാഗ്നിയിൽ ഭസ്മമാകും. ഇതിനെയാണ് യോഗാഗ്നി എന്ന് പറയുന്നത്. നിങ്ങളാണ് സത്യം സത്യമായ ബ്രാഹ്മണർ. നിങ്ങൾ കാമചിതയിൽ നിന്നിറങ്ങി ജ്ഞാനചിതയിൽ ഇരിക്കുകയാണ്. ഇത് മനസ്സിലാക്കി തരുന്നത് ഒരേയൊരു ബാബയാണ്. ക്രിസ്തു, ബുദ്ധൻ മുതലായ എല്ലാവരും ആ ഒരാളെ തന്നെയാണ് ഓർമ്മിച്ചത്. എന്നാൽ ബാബയെ യഥാർത്ഥത്തിൽ ആർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ ആസ്തികരായി മാറി. രചയിതാവിനെയും രചനയെയും നിങ്ങൾ ബാബയിലൂടെ അറിഞ്ഞു. ഋഷി മുനിമാർ എല്ലാവരും ഇതല്ല ഇതല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അറിയില്ല എന്നും പറയുമായിരുന്നു. സ്വർഗമാണ് സത്യഖണ്ഡം. അവിടെ ദുഃഖമെന്ന പേരുപോലുമില്ല. ഇവിടെ എത്ര ദുഃഖമാണ്! ആയുസ്സും വളരെ കുറവാണ്. ദേവതകളുടെ ആയുസ് എത്ര വലുതാണ്! അവരാണ് പവിത്ര യോഗികൾ. ഇവിടെയുള്ളത് അപവിത്ര ഭോഗികളാണ്. ഏണിപ്പടി ഇറങ്ങി വരുന്തോറും ആയുസ്സും കുറഞ്ഞു വരുന്നു. അകാല മൃത്യുവും സംഭവിക്കുന്നു. ബാബ നിങ്ങളെ ഇങ്ങനെയാക്കി മാറ്റുകയാണ്. 21 ജന്മങ്ങളിലേക്ക് നിങ്ങൾ രോഗിയായി മാറില്ല. അതിനാൽ ഇങ്ങനെയുള്ള ബാബയിൽ നിന്നും സമ്പത്ത് എടുക്കണം. ആത്മാവിനെ എത്രത്തോളം വിവേകശാലിയാക്കി മാറ്റണം! ബാബ ഇങ്ങനെയുള്ള സമ്പത്താണ് നൽകുന്നത്. അതിനാൽ അവിടെ ഒരു ദുഃഖവും ഉണ്ടാകില്ല. നിങ്ങളുടെ കരച്ചിലും നിലവിളിയും എല്ലാം സമാപ്തമാകും. എല്ലാവരും അഭിനേതാക്കളാണ്. ആത്മാവ് ഒരു ശരീരം വിട്ട് അടുത്തത് എടുക്കുന്നു. ഇതും ഡ്രാമയാണ്. ബാബ കർമ്മം, അകർമ്മം, വികർമ്മം എന്നിവയുടെ ഗതിയും മനസ്സിലാക്കി തരുന്നു. കൃഷ്ണന്റെ ആത്മാവ് 84 ജന്മങ്ങൾ എടുത്ത് ഇപ്പോൾ അന്തിമത്തിൽ അതേ ജ്ഞാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാവിന്റെ പകൽ, ബ്രഹ്മാവിന്റെ രാത്രി എന്ന് പാടിയിട്ടുണ്ട്. ബ്രഹ്മാവിന്റെ രാത്രിയും പകലും ബ്രാഹ്മണരുടേതുമാണ്. ഇപ്പോൾ നിങ്ങളുടെ പകൽ വരാൻ പോവുകയാണ്. മഹാശിവരാത്രി എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഭക്തിയുടെ രാത്രി പൂർത്തിയായി ജ്ഞാനത്തിന്റെ ഉദയം ഉണ്ടാവുകയാണ്. ഇപ്പോഴാണ് സംഗമം. ഇപ്പോൾ നിങ്ങൾ വീണ്ടും സ്വർഗവാസിയായി മാറുകയാണ്. അന്ധകാരം നിറഞ്ഞ രാത്രിയിൽ ഒരുപാട് അലഞ്ഞു, ക്ഷീണിച്ചു, പൈസയും കളഞ്ഞു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളെ ശാന്തിധാമം, സുഖധാമത്തിലേക്ക് കൊണ്ടുപോകാൻ. നിങ്ങൾ സുഖധാമത്തിൽ വസിക്കുന്നവരായിരുന്നു. 84 ജന്മങ്ങൾക്ക് ശേഷം ദുഃഖത്തിൽ വന്ന് പെട്ടിരിക്കുന്നു. അപ്പോഴാണ് വിളിക്കുന്നത്, ഭഗവാനെ, ഈ പഴയ ലോകത്തിലേക്ക് വരൂ. ഇത് നിങ്ങളുടെ ലോകമല്ല. നിങ്ങൾ ഇപ്പോൾ യോഗബലത്തിലൂടെ നിങ്ങളുടെ ലോകം സ്ഥാപിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഡബിൾ അഹിംസകരായി മാറണം. കാമവികാരിയായി മാറരുത്. കലഹിക്കുകയോ വഴക്കടിക്കുകയോ ചെയ്യരുത്. ബാബ പറയുന്നു, ഞാൻ ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും വരുന്നു. ഈ കൽപ്പം 5000 വർഷത്തിന്റേതാണ്, അല്ലാതെ ലക്ഷക്കണക്കിന് വർഷങ്ങളുടേത് അല്ല. അഥവാ ലക്ഷക്കണക്കിന് വർഷങ്ങളുടേതാണെങ്കിൽ ഇവിടെയുള്ള ജനസംഖ്യ കൂടുതലായിരിക്കും. അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനാലാണ് ബാബ പറയുന്നത്, ഞാൻ കൽപ്പകൽപ്പം വരുന്നു. എനിക്കും ഡ്രാമയിൽ പാർട്ടുണ്ട്. പാർട്ടില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാനും ഡ്രാമയുടെ ബന്ധനത്തിലാണ്. വരുന്നത് കൃത്യസമയത്താണ്. മന്മനാഭവ. പക്ഷെ ഇതിന്റെ അർത്ഥം ആർക്കും അറിയില്ല. അച്ഛൻ പറയുന്നു, ദേഹത്തിന്റെ മുഴുവൻ സംബന്ധങ്ങളെയും ഉപേക്ഷിച്ച് മനസ്സ് എന്നിൽ അർപ്പിക്കൂ, എങ്കിലെല്ലാവരും പാവനമായി മാറും. കുട്ടികൾ ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈശ്വരീയ വിശ്വവിദ്യാലയം. ഇങ്ങനെയുള്ള മറ്റൊരു വിദ്യാലയം ഉണ്ടാകുകയില്ല. ഇവിടെ ഈശ്വരീയ പിതാവ് വന്ന് മുഴുവൻ വിശ്വത്തെയും പരിവർത്തനപ്പെടുത്തുന്നു. നരകത്തിൽ നിന്ന് സ്വർഗമാക്കി മാറ്റുന്നു. അതിന്മേൽ നിങ്ങൾ രാജ്യം ഭരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി മാറും. ഇതാണ് ബാബയുടെ ഭാഗ്യശാലിയായ രഥം. ഇതിലാണ് ബാബ വന്ന് പ്രവേശിക്കുന്നത്. ശിവജയന്തിയും ആരും അറിയുന്നില്ല. അവർ പറയുന്നത് പരമാത്മാവ് നാമരൂപങ്ങളിൽ നിന്ന് വേറിട്ടതാണ് എന്നാണ്. അല്ല, നാമരൂപത്തിൽ നിന്നും വേറിട്ട് ഒരു വസ്തുവും ഉണ്ടാകില്ല. ഇത് ആകാശമാണ് എന്ന് പറയാറുണ്ട്, അപ്പോൾ പേരായില്ലേ? ചക്രവാളമാണ്, എന്നാൽ അതിനും പേരുണ്ടല്ലോ. അതിനാൽ ബാബയ്ക്കും പേരുണ്ട്, മംഗളകാരി. പിന്നീട് ഭക്തി മാർഗത്തിൽ അനേക പേരുകൾ വെച്ചിരിക്കുന്നു. ബാബുരിനാഥ് എന്നും വിളിക്കുന്നു. ബാബവന്ന് കാമവികാരത്തിൽ നിന്ന് രക്ഷിച്ച് പാവനമാക്കി മാറ്റുന്നു. നിവൃത്തി മാർഗത്തിലുള്ളവർ ബ്രഹ്മത്തെ പരമാത്മാവെന്ന് കരുതുന്നു. അതിനെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. അവരെ ബ്രഹ്മയോഗി, തത്വയോഗി എന്ന് വിളിക്കുന്നു. പക്ഷെ അത് വസിക്കുന്നതിനുള്ള സ്ഥാനമാണ്. അതിനെയാണ് ബ്രഹ്മാണ്ഡം എന്ന് വിളിക്കുന്നത്. അവർ പിന്നീട് ബ്രഹ്മത്തെ ഭഗവാൻ എന്ന് കരുതുന്നു. നമ്മൾ അലിഞ്ഞുചേരും എന്ന് വിചാരിക്കുന്നു. ആത്മാവിനെ വിനാശിയാക്കി മാറ്റുന്നു. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് വന്ന് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത്. അതിനാൽ ഒരേ ഒരു ശിവബാബയുടെ ജയന്തിയാണ് വജ്രതുല്യമായത്. ബാക്കി എല്ലാ ജയന്തികളും കക്കയ്ക്ക് തുല്യമാണ്. ശിവബാബ തന്നെയാണ് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത്. അതിനാൽ ബാബ തന്നെയാണ് വജ്രതുല്യം. ബാബ തന്നെയാണ് നിങ്ങളെ സ്വർണിമ യുഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ബാബ തന്നെയാണ് വന്ന് നിങ്ങളെ ഈ ജ്ഞാനം പഠിപ്പിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾ ദേവീദേവത ആകുന്നു. പിന്നീട് ഈ ജ്ഞാനം ലോപിച്ചു പോകുന്നു. ഈ ലക്ഷ്മി നാരായണന്മാരിൽ രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനമില്ല. കുട്ടികൾ ഗീതം കേട്ടു. ശാന്തിയും സമാധാനവും ഉള്ള സ്ഥലത്തേക്ക് കൂടെ കൊണ്ടുപോകൂ എന്ന് പറയുന്നു. അതാണ് ശാന്തിധാമം, പിന്നീട് സുഖധാമം. അവിടെ അകാല മൃത്യു ഉണ്ടാകില്ല. അതിനാൽ ബാബ വന്നിരിക്കുന്നത് ആ സുഖവും ശാന്തിയുമുള്ള ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. രാത്രി ക്ലാസ്. ഇപ്പോൾ നിങ്ങളുടെ സൂര്യവംശി, ചന്ദ്രവംശി രണ്ട് വംശ പരമ്പരകളും ഉണ്ടാവുകയാണ്. എത്ര നിങ്ങൾ അറിയുകയും പവിത്രമാവുകയും ചെയ്യുന്നുവോ, അത്രയും മറ്റാർക്കും അറിയാനും സാധിക്കില്ല, പവിത്രമാകാനും സാധിക്കില്ല. ബാബ വന്നിട്ടുണ്ട് എന്ന് മാത്രം കേൾക്കും, അപ്പോൾ ബാബയെ ഓർമ്മിക്കുന്നതിൽ മുഴുകും. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ ഇതും കാണും. ലക്ഷം കോടിക്കണക്കിന് ആളുകൾ ഇത് മനസ്സിലാക്കും. വായുമണ്ഡലം തന്നെ അങ്ങനെയുള്ളതായിരിക്കും. അവസാന സമയത്തെ യുദ്ധത്തിൽ എല്ലാവരും പ്രതീക്ഷയില്ലാത്തവരായി മാറും. എല്ലാവർക്കും ബോധ്യമാകും. നിങ്ങളുടെ ശബ്ദം ഉയരും. സ്വർഗത്തിന്റെ സ്ഥാപന നടക്കുകയാണ്. എല്ലാവരുടെയും മരണം സമീപത്തുണ്ട്. പക്ഷേ ആ സമയം ഇങ്ങനെയുള്ളതായിരിക്കും. കോട്ടുവായി ഇടാൻ പോലും സമയം ലഭിക്കില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് മുന്നോട്ടു പോകുമ്പോൾ നന്നായി മനസ്സിലാകും. ഇവർ എല്ലാവരും ആ സമയത്ത് ഉണ്ടാകും, അങ്ങനെയുമില്ല. ചിലർ മരിക്കുകയും ചെയ്യും. കൽപ്പകൽപ്പം എന്താണോ സംഭവിച്ചത് അതാണ് സംഭവിക്കുക. ആ സമയത്ത് ഒരേ ഒരു ബാബയുടെ ഓർമ്മയിലായിരിക്കും. ശബ്ദവും കുറവായിരിക്കും. പിന്നീട് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കാൻ തുടങ്ങും. നിങ്ങളെല്ലാം സാക്ഷിയായി കാണും. വളരെ വേദനാജനകമായ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വിനാശമുണ്ടാകണം എന്നത് എല്ലാവർക്കും മനസ്സിലാകും. ലോകം മാറുക തന്നെ വേണം. വിവേകം പറയുന്നു, എപ്പോഴാണോ ബോംബുകൾ വീഴുന്നത് അപ്പോൾ വിനാശമുണ്ടാകും. ഇപ്പോൾ പരസ്പരം പറയുന്നു, നിബന്ധന വയ്ക്കൂ, ഞങ്ങൾ ബോംബിടില്ല എന്ന് വാക്ക് തരൂ. പക്ഷേ ഈ മുഴുവൻ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് വിനാശത്തിന് വേണ്ടിയാണ്. നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകണം. നിങ്ങൾക്കറിയാം, പുതിയ ലോകം ഉണ്ടാവുകയാണ്. ബാബ തന്നെയാണ് പുതിയ ലോകം സ്ഥാപിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ദുഃഖത്തിന്റെ പേരു പോലും ഉണ്ടാകില്ല. അതിന്റെ പേര് തന്നെ പാരഡൈസ് എന്നാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിശ്ചയമുള്ളത്, ഇനി മുന്നോട്ടു പോകുമ്പോൾ അനേകം പേർക്ക് നിങ്ങളെപ്പോലെ നിശ്ചയം ഉണ്ടാകും. എന്താണെന്നാൽ, ആർക്കെങ്കിലും അനുഭവം വേണമെങ്കിൽ അവർക്ക് മുന്നോട്ടു പോകവേ ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കും. അവസാന സമയത്ത് ഓർമ്മയുടെ യാത്രയിലും കൂടുതൽ ഇരിക്കും. ഇപ്പോൾ സമയമുണ്ട്. പുരുഷാർത്ഥം പൂർണമായി ചെയ്യുന്നില്ലെങ്കിൽ പദവി കുറഞ്ഞു പോകും. പുരുഷാർത്ഥം ചെയ്യുന്നതിലൂടെ പദവിയും നല്ലത് ലഭിക്കും. ആ സമയത്ത് നിങ്ങളുടെ അവസ്ഥയും വളരെ നല്ലതായിരിക്കും. സാക്ഷാത്കാരവും ഉണ്ടാകും. കൽപ്പകൽപ്പം എങ്ങനെ വിനാശമുണ്ടായോ അതുപോലെ ഉണ്ടാകും. ആരിൽ നിശ്ചയമുണ്ടോ, ചക്രത്തിന്റെ ജ്ഞാനമുണ്ടോ, അവർ സന്തോഷത്തോടെ ഇരിക്കും. ശരി, ആത്മീയ കുട്ടികളെ, ശുഭരാത്രി. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, ഡബിൾ അഹിംസകരായി മാറി യോഗബലത്തിലൂടെ ഈ നരകത്തെ സ്വർഗമാക്കി മാറ്റണം. തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. രണ്ട്, ഒരു ബാബയെ പരിപൂർണമായി ഫോളോ ചെയ്യണം. സത്യമായ ബ്രാഹ്മണനായി മാറി യോഗ അഗ്നിയിലൂടെ വികർമ്മങ്ങളെ ഭസ്മമാക്കണം. എല്ലാവരെയും കാമചിതയിൽ നിന്നെടുത്ത് ജ്ഞാനചിതയിൽ ഇരുത്തണം. വരദാനം നിസ്വാർത്ഥവും നിർവികൽപ്പ സ്ഥിതിയിലൂടെയും സേവനം ചെയ്യുന്ന സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. സേവനത്തിൽ സഫലതയ്ക്കുള്ള ആധാരം താങ്കളുടെ നിസ്വാർത്ഥവും നിർവികൽപ്പ സ്ഥിതിയുമാണ്. ഈ സ്ഥിതിയിലിരിക്കുന്നവർ സേവനം ചെയ്തുകൊണ്ട് സ്വയം സന്തുഷ്ടവും ഹർഷിതവുമായിരിക്കും. മറ്റുള്ളവരും അവരിൽ സന്തുഷ്ടരായിരിക്കും. സേവനത്തിൽ കൂട്ടായ്മ ഉണ്ടാകുന്നു. കൂട്ടായ്മയിൽ ഭിന്ന ഭിന്ന കാര്യങ്ങളും ഭിന്ന ഭിന്ന വിചാരങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ അനേകതയിൽ ആശയക്കുഴപ്പത്തിൽ വരരുത്. ആരുടേത് അംഗീകരിക്കും, ആരുടേത് അംഗീകരിക്കാതിരിക്കും, ഇങ്ങനെ ചിന്തിക്കരുത്. നിസ്വാർത്ഥവും നിർവികൽപ്പവുമായ ഭാവത്തിലൂടെ നിർണയിക്കൂ. എങ്കിലാർക്കും വ്യർത്ഥ സങ്കല്പം വരികയില്ല. മാത്രമല്ല, സഫലതാമൂർത്തിയായി മാറുകയും ചെയ്യും. സ്ലോഗൻ: ഇപ്പോൾ ശക്തികളിലൂടെ ബുദ്ധികളെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സേവനം ആരംഭിക്കൂ. ഓം ശാന്തി.